بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. كتاب التوحيد إن بسلة الأعادة الدائم. الحمد لله بتوفيق الله هذا نمر بديشغل كتاب التوحيد إن ദർസന്റെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇതിൽ അവസാനത്തിൽ ഓരോ അധ്യായത്തിലും മസായിലുകൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ അധ്യായത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ചുരുക്കം ചെറിയ വാക്കുകളിൽ ഷെയ്ഖ് മുഹമ്മദ് റഹിമഹുല്ലാ ഈ ഗ്രന്ഥത്തിൽ നൽകിയിട്ടുണ്ട്. അതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. വഅലൈക്കും സലാം. അപ്പോ അതിനു മുന്നേ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ എടുത്ത ആയത്തുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിച്ചത് എന്ന കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. മാത്രമല്ല ഇതിൽ ഷെയ്ഖ് മുഹമ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന ഓരോ മസലകൾക്കും അദ്ദേഹം അവലംബിച്ച തെളിവ് ഏതാണ് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാനത് പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളതിലെ ഉത്തരം കണ്ടെത്തണം. അപ്പൊ ഏതൊക്കെ തെളിവുകളാണ് എന്ന് നമ്മൾ തുടക്കത്തിൽ ഒന്നുകൂടി പറയാം. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ എന്ന ആയത്ത്, അതുപോലെ തന്നെ വലഖദ് ബഅഥ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അൻ ഇഅബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത് എന്ന ആയത്ത്, അതുപോലെ തന്നെ വഅബുദുല്ലാഹ വഖദ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന ആയത്ത്, അതുപോലെ തന്നെ വഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ എന്ന സൂറത്തു അന്നിസാഇലെ ആയത്ത്, അതുപോലെ തന്നെ ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികു ബിഹി ഷൈഅ എന്ന് തുടങ്ങുന്ന മൂന്ന് ആയത്തുകൾ, അതുപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, അതുപോലെ അതിനു മുന്നേ സൂറത്തുൽ അൻആമിലെ ആയത്തിന്റെ വിശദീകരണത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ആരെങ്കിലും റസൂലുള്ളയുടെ വസീയത്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആയത്തുകളിലേക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞ ഇബ്നു മസ്ഊദിന്റെ വാക്ക്. ഇതാണ് ഈ അധ്യായത്തിലെ തെളിവുകൾ. ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി ഈ അധ്യായത്തിലുള്ള മസായിലുകളിലേക്ക് നമുക്ക് കടക്കാം. ഫീഹി മസായിൽ, ഫീഹി മസായിൽ, ഈ അധ്യായത്തിൽ ഐ ഫീ ഹാദൽ ബാബി മസായിൽ, ഈ അധ്യായത്തിൽ ചില പാഠങ്ങളുണ്ട്, ചില മസലകളുണ്ട്. മസായിൽ എന്നത് മസല എന്നതിന്റെ ബഹുവചനമാണ്. ഫീഹി മസായിൽ, ഈ അധ്യായത്തിൽ ഷെയ്ഖ് മുഹമ്മദ് റഹിമഹുല്ലാ അദ്ദേഹം എത്ര മസലകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? 24 മസലകളാണ് ഈ അധ്യായത്തിൽ ഷെയ്ഖ് മുഹമ്മദ് റഹിമഹുല്ലാ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ മസല പറയുന്ന സന്ദർഭത്തിലും ഇതിന് ഈ അധ്യായത്തിൽ ഏത് ആയത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ഹദീസിൽ നിന്നാണ് ഷെയ്ഖ് ഈ മസല എടുത്തത് എന്ന കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ ഇസ്തിംബാത്തിനുള്ള കഴിവ്, ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും തെളിവ് മനസ്സിലാക്കാനുള്ള കഴിവ് അങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഫീഹി മസായിൽ, ഈ അധ്യായത്തിൽ ചില പാഠങ്ങളുണ്ട്. അൽ ഊല, ഒന്നാമത്തെ പാഠം, അൽ ഹിക്മതു ഫീ ഖൽഖിൽ ജിന്നി വൽ ഇൻസ്. അൽ ഹിക്മതു യുക്തി, അൽ ഹിക്മതു യുക്തി ഫീ ഖൽഖിൽ ജിന്ന്. ജിന്ന് ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ്. ജിന്നുകളെ സൃഷ്ടിച്ചതിലുള്ള യുക്തി എന്താണ്? വൽ ഇൻസ്, മനുഷ്യരെ, മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചതിനു പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? എന്താണ് ഹിക്മത്ത്? അല്ലാഹു സുബ്ഹാനഹു വ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ഇബാദത്ത് അല്ലാഹുവിന് ചെയ്യുക എന്നതാണ്, തൗഹീദ് ഉള്ളവരായിരിക്കുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചതിനു പിന്നിലുള്ള ഹിക്മത്ത്. അപ്പൊ അതിന്റെ തെളിവ് എന്താണ്? വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ എന്ന ആയത്താണ്. അസാനിയ, രണ്ടാമത്തേത്, അന്നൽ ഇബാദത്ത് هي التوحيد لأن الخصومة فيه.
അന്നൽ ഇബാദത്ത ഇബാദത്താകുന്നു. രണ്ടാമത്തെ പാഠം എന്താണ്? അത് ഇതാണ്. അന്ന എന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഈ കാര്യമാണ് അന്നൽ ഇബാദത്ത. ഇബാദത്താകുന്നു ഹിയ തൗഹീദ്, ഇബാദത്താണ് തൗഹീദ്. അള്ളാഹ്ക്ക് ഇബാദത്ത് നൽകുക എന്നതാണ് തൗഹീദിന്റെ ഉദ്ദേശം. മനസ്സിലായോ? തൗഹീദ് എന്നതുകൊണ്ട് അഹ്ലു സുന്നയുടെ അടുക്കൽ ഉദ്ദേശിക്കുന്നത് തൗഹീദുൽ ഇബാദയാണ്, അതല്ലാതെ തൗഹീദുർ റുബൂബിയ അല്ല എന്ന്. തൗഹീദ് എന്നതുകൊണ്ട് അഹ്ലു സുന്ന വൽ ജമാഅ ഉദ്ദേശിക്കുന്നത് തൗഹീദുൽ ഉലൂഹിയയാണ്, അതല്ലാതെ തൗഹീദുർ റുബൂബിയയല്ല. അതിനുള്ള തെളിവ് എന്താണ്? ലിഅന്നൽ ഖുസൂമത ഫീഹി. ലിഅന്ന, കാരണം. അൽ ഖുസൂമ, ഖുസൂമ എന്ന് പറഞ്ഞാൽ എന്താ? തർക്കം. അൽ ഖുസൂമ തർക്കം. ഫീഹി, ആ കാര്യത്തിലാണ് തർക്കം നിലനിൽക്കുന്നത്. അഹ്ലു സുന്ന വൽ ജമാഅയുടെ അടുക്കൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തിലുള്ള തൗഹീദാണ്, അതല്ലാതെ റുബൂബിയത്തിലുള്ള തൗഹീദല്ല. കാരണം ജനങ്ങൾക്കിടയിൽ തർക്കം നിലനിൽക്കുന്നത് ആ വിഷയത്തിലാണ്. ശരീരത്തിന് തെളിവെന്താ? ഷേഖ് പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിലല്ല ഷേഖ് സംസാരിക്കുക, ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റാത്ത രൂപങ്ങളിലാണ് അദ്ദേഹത്തിന്റെ തെളിവ് പിടിക്കലുകൾ ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കലാണ് ഇതിലെ ഏറ്റവും ഒരു ഭാഗം പറഞ്ഞ രസകരമായ ഭാഗം. അതാണ് എന്താണ് ഷേഖ് അതിലുകൊണ്ട് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു അർത്ഥമുണ്ട്, അതെല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില പാഠങ്ങൾ ഈ ആയത്തുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. അപ്പൊ അതാണ് ഷേഖ് ഈ മസായിലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഇവിടെ പറയാണ് തൗഹീദ് എന്നാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇബാദത്തിലെ തൗഹീദാണ്. കാരണം ജനങ്ങൾക്കിടയിലെ തർക്കം നിലനിന്നത് ഈ വിഷയത്തിലാണ്. وَلَقَدْ بَعَثْنَا فِي كُلِّ أُمَّةٍ رَسُولًا أَنْ اعْبُدُوا اللَّهَ. എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ പറഞ്ഞയച്ചത് ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം നൽകണം എന്ന് പറയാനാ, റുബൂബിയത്ത് അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് അംഗീകരിക്കണമെന്ന് പറയാനല്ല. അപ്പൊ തർക്കം ഈ കാര്യത്തിലായിരുന്നു. തർക്കം ഈ കാര്യത്തിലാണ് എന്നതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അമ്പിയാക്കന്മാർ ഈ വിഷയം പറഞ്ഞുകൊണ്ടാണ് വന്നത്. അമ്പിയാക്കന്മാരെല്ലാം ആദ്യം പറഞ്ഞ തൗഹീദാണ്. അവർ പറഞ്ഞ തൗഹീദ് ഏതാണ്? ഇബാദത്ത് അള്ളാഹ് കൊടുക്കാനുള്ള. മനസ്സിലായോ? മനസ്സിലായോ ശരിക്കാ പാഠം? അമ്പിയാക്കന്മാർ തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തൗഹീദുൽ ഇബാദയാണ്, തൗഹീദുർ റുബൂബിയല്ല. നമ്മൾ ഈ കാര്യം മുന്നേ സൂചിപ്പിച്ചിരുന്നു. അമ്പിയാക്കന്മാരുടെ ദഅവ തൗഹീദുൽ ഉലൂഹിയത്തിലായിരുന്നു, തൗഹീദുർ റുബൂബിയത്തിലായിരുന്നില്ല. കാരണം അതിൽ തർക്കം നിലനിന്നിരുന്നില്ല. തൗഹീദുൽ ഉലൂഹിയത്തിലായിരുന്നു തർക്കമുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരെ എല്ലാവരെയും ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞയച്ചത്. അതിൽ നിന്ന് എന്തു മനസ്സിലായി? അമ്പിയാക്കന്മാരെല്ലാം തൗഹീദാണ് പറഞ്ഞതെങ്കിൽ, അവർ പറഞ്ഞ വിഷയം ഇബാദത്താണെങ്കിൽ, തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാദത്ത് അള്ളാഹ് കൊടുക്കാനുള്ളതാണ്, അതല്ലാതെ റുബൂബിയത്ത് അള്ളാഹ്ക്കാണ് എന്ന് അംഗീകരിക്കലല്ല. ഈ കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അമ്പിയാക്കന്മാരുടെ ദഅവത്ത് ഉലൂഹിയത്തിലേക്കായിരുന്നു, റുബൂബിയത്തിലേക്കായിരുന്നില്ല. ഉലൂഹിയത്തിലേക്ക് ദഅവത്ത് നടത്തുക എന്നതായിരുന്നു അവർ ആദ്യം ഉദ്ദേശിച്ചത്. ഇത് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അഹ്ലു സുന്ന വൽ ജമാഅയുടെ അടുക്കൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തൗഹീദുൽ ഉലൂഹിയത്താണ് എന്ന് നമ്മൾ ഊന്നി പറയാൻ കാരണം, ചില കക്ഷികളുടെ അടുക്കൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ വേറെ പല കാര്യങ്ങളുമാണ്. ഉദാഹരണത്തിന് മുഅ്തസിലത്തിന്റെ അടുക്കൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കലുള്ള ഉദ്ദേശം അള്ളാഹുവിന് ഒരു സിഫത്തുമില്ല എന്ന് നിഷേധിക്കലാണ്. ഉദാഹരണത്തിന് മുഅ്തസിലത്തിന് 5 അസ്ലുകളുണ്ട്. ആ അസ്ലുകളിൽ ഒന്ന് തൗഹീദാണ്. ആ തൗഹീദ് എന്നതുകൊണ്ട് നമ്മൾ കേട്ടാൽ വിചാരിക്കും മാഷാ അല്ലാഹ് മുഅ്തസിലത്ത് തൗഹീദാണല്ലോ ആദ്യം പറയുന്നത്. അല്ല, അവരുദ്ദേശിക്കുന്ന തൗഹീദ് ഇതല്ല. അവരുദ്ദേശിക്കുന്ന അള്ളാഹ്ക്ക് ഒരു സിഫത്തുമില്ല എന്ന് നിഷേധിക്കലാണ്. അതല്ലെങ്കിൽ സൂഫികളുടെ അടുക്കൽ തൗഹീദുണ്ട്. അവരുടെ അടുക്കലുള്ള തൗഹീദ് എന്താണ്? അല്ലല്ലാതെ വേറൊന്നുമില്ല എന്ന് മനസ്സിലാക്കലാം. ഇതല്ല അല്ലാഹ്. സൃഷ്ടിപ്പിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹുവാണ് എന്ന വഹ്ദത്തുൽ വുജൂദ്, അത് മനസ്സിലാക്കലാണ് അവരുടെ തൗഹീദ്. അഹ്ലു സുന്നയുടെ അടുക്കൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അന്നൽ ഇബാദത ഹിയ തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അള്ളാഹ് കൊടുക്കലാണ്. അതാണ് അഹ്ലു സുന്നയുടെ അടുക്കലുള്ള തൗഹീദ്. ലിഅന്നൽ ഖുസൂമത ഫീഹി, കാരണം തർക്കം നിലനിന്നത് ഈ വിഷയത്തിലാണ്. മറ്റൊരു വിഷയത്തിലും ആയിരുന്നില്ല. അതിനുള്ള തെളിവ് വലഖദ് ബഅസ്ന ഫി കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനി അബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂ. മാത്രമല്ല ഈ മസ്അലയിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠം ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഐ അന്നൽ ഇബാദത്ത് മബ്നിയത്തുൻ അല തൗഹീദ്, ഇബാദത്ത് തൗഹീദിന്റെ മേലാണ് നിലകൊള്ളുന്നത്. ഫകുല്ലു ഇബാദത്തിൻ ലാ തൗഹീദ ഫീഹ ലൈസ ബിഇബാദ, തൗഹീദ് ഇല്ലാതെ ഒരാൾ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും ഇബാദത്തല്ല, അത് ബാത്തിലാണ്. എവിടെ മുശ്രിക്കുകൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരിക്കലും ഇബാദത്ത് എന്നതിന് ഭാഷാപരമായിട്ടേ പറയാൻ പറ്റുള്ളൂ, ശരഈയായി അത് ഇബാദത്തല്ല. കാരണം എന്താണ്? തൗഹീദ് അവൻ പാലിച്ചിട്ടില്ല. തൗഹീദ് ഒരാളുടെ അടുക്കൽ ഇല്ലാത്തിടത്തോളം പോലെ അയാൾ അള്ളാഹ്ക്ക് തന്നെ ഇബാദത്ത് എടുത്തു. ഉദാഹരണത്തിന് മുശ്രിക്കുകൾ അവർ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ അതൊരിക്കലും അള്ളാഹുവിനുള്ള ഇബാദത്തല്ല. കാരണം എന്താണ്? തൗഹീദ് അവരടുത്ത് ഉണ്ടായില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറു ബില്ലാഹി വബിറസൂലിഹി, അള്ളാഹുവിലും റസൂലിലും അവർ അവിശ്വസിച്ചു എന്നതുകൊണ്ട് എന്ന കാരണത്താൽ അവരുടെ സദഖകൾ അള്ളാഹു സ്വീകരിച്ചില്ല. പറയുമ്പോൾ ഇബാദത്താണ്, അള്ളാഹുക്ക് വേണ്ടി ഒരു ചെയ്തതാണ്, പക്ഷെ അത് ഇബാദത്തായില്ല. എന്തുകൊണ്ട്? തൗഹീദ് ഉണ്ടായില്ല. ഇപ്പൊ തൗഹീദ് ഇല്ലെങ്കിൽ ഒരാൾ ഇനി അള്ളാഹുവിന്റെ, ഉദാഹരണത്തിന് ഒരാൾ ജാറത്തിൽ പോയി അനേകം തവണ അള്ളാഹു അല്ലാത്തോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഒരു തവണ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തൗഹീദ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി അയാൾ നമസ്കരിച്ചിട്ടോ സ്വലാത്ത് ചൊല്ലിയിട്ടോ അതല്ലെങ്കിൽ നോമ്പ് നോറ്റിട്ടോ ഹജ്ജ് ചെയ്തിട്ടോ കാര്യമില്ല, അത് ഇബാദത്താവില്ല. അൽ ഇബാദ ഹിയ തൗഹീദ്, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്. അതിന് വേറെ തെളിവ് എന്താ? വമാ ഖലഖ്തുൽ ജിന്ന വൽഇൻസ ഇല്ലാ ലിയഅബുദൂൻ എന്ന ആയത്തിൽ നമ്മൾ പറഞ്ഞു, അള്ളാഹുക്ക് മാത്രമേ ഇബാദത്ത് എടുക്കണമെന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ചില പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? ലിയുവഹ്ഹിദൂൻ, എനിക്ക് തൗഹീദ് ഉള്ളവരാവണമെന്നാണ്. ഇബാദത്ത് തൗഹീദാണ്, തൗഹീദ് ഇബാദത്താണ്. ഇത് രണ്ടും ഒരിക്കലും വേറിട്ട് നിൽക്കുകയില്ല, രണ്ടും ഒരുമിച്ചേ നിൽക്കുള്ളൂ. ഇബാദത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നിങ്ങൾക്ക് തൗഹീദ് ഉണ്ടാകണം. തൗഹീദ് ഇല്ലെങ്കിൽ ഒരു ഇബാദത്തും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പോൾ അത് ഇബാദത്ത് എന്നതിനെ പറയാനേ സാധിക്കുകയില്ല, അത് ബാത്തിലാണ്. ഇത് പ്രധാനപ്പെട്ടൊരു പാഠമാണ്, നമ്മൾ വേഗം മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും, പക്ഷേ ഈ രണ്ടാമത്തെ പാഠം ഈ ഒരൊറ്റ മസ്അലയിൽ തന്നെ അങ്ങനെയും കൂടി അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് തൗഹീദ് ഉള്ളതാണ്. തൗഹീദ് ഇല്ലെങ്കിൽ ഇബാദത്ത് അള്ളാഹ് ചെയ്താൽ തന്നെ അത് ഇബാദത്തായി പരിഗണിക്കപ്പെടുകയില്ല. الثالثة منامة مسألة أن من لم يأتي به لم يعبد الله أن من لم يأتي به منامة مسألة هذه إيكاري من أن من لم يأتي به من أرال لم يأتي هذا لم يأتي نرى لم يأتي به അത് കൊണ്ടുവന്നില്ല, അതായത് അത് പ്രാവർത്തികമാക്കി തൗഹീദ് അയാൾ പ്രാവർത്തികമാക്കിയില്ല. മൻ ലം യഅതി ബിഹി, മിസാലുകൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, പുസ്തകങ്ങളിലെ ആളുകൾ എന്തായാലും ശ്രദ്ധിക്കണം. അല്ല മൻ ലം യഅതി ബിഹി, ആ തൗഹീദ് ആര് കൊണ്ടുവന്ന് കൊണ്ടുവന്നില്ലയോ അയാളുടെ പ്രവർത്തനത്തിൽ അത് ഇല്ലാതെ പോയോ, ലം യഅബുദില്ലാ, അവൻ അള്ളാഹുക്ക് ഇബാദത്ത് എടുത്തിട്ടില്ല. തൗഹീദില്ലേ പിന്നെ അവൻ അള്ളാഹുക്ക് ഇബാദത്ത് എടുത്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ അള്ളാഹുക്ക് ഇബാദത്ത് എടുത്താൽ തന്നെ അത് അള്ളാഹുക്കുള്ള ഇബാദത്തായി പരിഗണിക്കപ്പെടുകയില്ല തൗഹീദ് ഇല്ലെങ്കിൽ. ശരിക്കും പ്രധാനപ്പെട്ട മസ്അലയാണ്, എത്ര പണിയെടുത്തിട്ടും കാര്യമില്ല. അവൻ അള്ളാഹുവിന് തൗഹീദുള്ളവനല്ലേ? അന്ന മൻ ലം യഅതി ബിത്തൗഹീദ് ലം യഅബുദില്ലാ, തൗഹീദ് കൊണ്ടുവരാത്തവൻ, തൗഹീദ് ജീവിതത്തിൽ ഇല്ലാത്തവൻ, അവൻ അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്തിട്ടില്ല. ففيه معنى قوله ആ അർത്ഥത്തിലാണ് അല്ലാഹുവിന്റെ ആയത്ത് ഉള്ളത്, വല അൻതും ആബിദൂന മാ അഅബുദ്, വല്ലാത്ത ഇസ്തിദ്ലാലാണ്. വല അൻതും ആബിദൂന മാ അഅബുദ്, വല അൻതും എന്താ ഈ ആയത്തിന്റെ അർത്ഥം? എന്താ വല അൻതും? നിങ്ങളല്ല, ആബിദൂന ഇബാദത്ത് ചെയ്യുന്നവരല്ല, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരല്ല. മാ അഅബുദു, ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല. ശരി, മുശ്രിക്കുകൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തിരുന്നു, യഥാർത്ഥ ഇബാദത്ത് അല്ല എന്ന് മാത്രം. മുശ്രിക്കുകൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തിരുന്നു. ഫൈദാ റക്കിബു ഫിൽ ഫുൽകി ദഅവല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കപ്പലിൽ കയറിയാൽ അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാന തആല അവരോട് പറഞ്ഞത് എന്താണ്? വലാ അൻതും ആബിദൂന മാ അഅബുദ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല. ഇന്ന് എന്ത് മനസ്സിലായി? പറയുമ്പോൾ മുശ്രിക്കുകൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തിരുന്നു. ശരിക്കും നമ്മൾ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കേണ്ട മസാലയാണിത്. ശരിക്കും മുശ്രിക്കുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നു, അള്ളാഹ്ക്ക് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, പക്ഷെ അതിനെ അള്ളാഹു ഇബാദത്തായി പരിഗണിക്കുകയും ചെയ്തില്ല. എന്തുകൊണ്ട്? തൗഹീദില്ല, അവരുടെ അടുക്കൽ തൗഹീദില്ലായിരുന്നു. ഇപ്പൊ തൗഹീദില്ലേ, നമുക്ക് എല്ലാവരോടും പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. സഹോദര, നീ ജാറത്തിൽ പോയി ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നീ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല, നീ എത്ര അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ശിർക്ക് നിന്റെ അടുക്കൽ വന്നുപോയോ, തയ്യബ് ഖലാസ്, നിന്റെ കാര്യം അവസാനിച്ചു, നിന്റെ ഇബാദത്തുകൾ ബാത്തിലായി. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, വലൗ അശ്റകു ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, വലോ അഷ്റക്കു, അവർ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ, ലഹബിത അൻഹും, അവരുടെ അടുക്കൽ നിന്ന് നശിച്ചു പോകും, മാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം നിഷ്ഫലമാകും, അതിനൊന്നും ഒരു വിലയില്ലാതെയാകും. അതുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മസ്അലയാണ്. ഇത് സാധാരണ നമ്മൾ പലരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. തൗഹീദില്ലേ ഇബാദത്തില്ല. അതിനുള്ള തെളിവുകൾ ഇപ്പം എന്തൊക്കെ പറഞ്ഞു നമ്മൾ? ഒന്ന് നേരത്തെ പറഞ്ഞു, അത്തൗഹീദ് ഹിയൽ ഇബാദ, തൗഹീദാണ് ഇബാദത്ത്. അതിനുള്ള തെളിവ് എന്താ? മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഇല്ലാ ലിയുഹിദൂൻ. അപ്പൊ ഇബാദത്തിന് നേരെ പര്യായ പദമായിട്ടാണ് തൗഹീദിനെ സലഫുകൾ മനസ്സിലാക്കിയത്. ഒന്നാമത്തെ തെളിവ് അതാണ്. അപ്പൊ ഇബാദത്തുണ്ടോ? തൗഹീദുണ്ട്. തൗഹീദില്ലേ ഇബാദത്തില്ല. രണ്ടാമത്തെ തെളിവ്, വലാ അൻതും ആബിദൂന മാ അഅബുദ്, മുശ്രിക്കുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നു, പക്ഷേ എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, നിങ്ങൾ ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല എന്നാണ്. പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ദുആ ചെയ്തിരുന്ന, ഇബാദത്ത് ചെയ്തിരുന്ന അള്ളാഹുവിനെ തന്നെയാണ് അവരും വിളിച്ചത്. പക്ഷെ എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഇബാദത്തിനെ അംഗീകരിച്ചില്ല, അത് ഇബാദത്താണ് എന്ന് പരിഗണിച്ചില്ല. റാബിഅ, നാലാമത്തെ പാഠം, الحكمة في إرسال الرسل. الحكمة في إرسال الرسل. الحكمة عندنا نرتب برتولم يكتي في إرسال إرسال أيكون ذل الله أيكون ذل الله حكمة في إرسال الرسل റസൂലുകളെ അയക്കുന്നതിലുള്ള ഹിക്മത്ത്, യുക്തി എന്താണ്? എന്താണ് റസൂലുകളെ അയക്കുന്നതിലുള്ള ഹിക്മത്ത്? വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തി റസൂൽ അനി അബ്ദുല്ലാഹ് വജ്തനിബു അത്താഗു. ഇതല്ലാതെ വമ അർസൽന മിൻ ഖബ്ലിക മിൻ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം മറ്റു ചില ഹിക്മത്തുകൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, റസൂലുകളെ അയക്കുന്നതിന് പിന്നിലുള്ള ഹിക്മത്ത്, ഒന്ന്, ഇഖാമത്തുൽ ഹുജ്ജ. ഞാൻ മുന്നെടുത്തിട്ടുണ്ടത് ഇല്ല, ഇഖാമത്തു അൽ ഹുജ്ജ, ഒന്ന്, തെളിവ് സ്ഥാപിക്കൽ. ഇഖാമത്തുൽ ഹുജ്ജ, തെളിവ് സ്ഥാപിക്കൽ, അള്ളാഹുവിന്റെ തെളിവ് ദുനിയാവിൽ സ്ഥാപിക്കൽ. നമ്മൾ ദഅവത്ത് നടത്തുന്നതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം ഇതാണ്, അള്ളാഹുവിന്റെ തെളിവ് ഈ ഭൂമിയിൽ സ്ഥാപിച്ചു കൊടുക്കുക. ഒരാളും തൗഹീദ് കേൾക്കാതെ മരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ തെളിവ് സ്ഥാപിക്കാൻ നമ്മൾ കാരണക്കാരാവാം. അതാണ് ദഅവത്തിന്റെ ഒരു ഹിക്മത്ത്. എന്താണ് ഒരു ലക്ഷ്യം? എന്താണ് അതാണ്. മറ്റൊരു ലക്ഷ്യം എന്താണ്? ദഅവ നമ്മൾ നടത്തുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? എന്തിനാണ് ദഅവ നടത്തുന്നത്? ഒന്ന്, അള്ളാഹുവിന്റെ തെളിവ് സ്ഥാപിക്കാൻ. രണ്ടെന്താണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം? നമ്മുടെ പരലോകത്ത് രക്ഷ കിട്ടാൻ, അത് ശരിയാണ്. ജനങ്ങൾക്ക് ഹിദായത്ത് കിട്ടാൻ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അൻതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകാൻ. അള്ളാഹുവിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഭൂമിയിൽ സ്ഥാപിതമാകാൻ, അതിനുവേണ്ടിയാണ് എന്തൊരു പണി ഒരു മുസ്ലിം എടുക്കുന്നത്. അള്ളാഹിന്റെ കലിമത്ത് ഈ ദുനിയാവിൽ ഉന്നതമാകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അവനെയാണ് ജനങ്ങൾ എല്ലാവരും അങ്ങേറ്റം സ്നേഹിക്കേണ്ടത്. അള്ളാഹുവിന്റെ കലിമത്ത് അങ്ങനെ ഈ ഭൂമിയിൽ സ്ഥാപിതമാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത്. ജിഹാദ് ചെയ്യുന്ന, ജിഹാദ് ചെയ്യാൻ പോകുന്ന ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ ഒരാൾ ധൈര്യം കാണിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു, വേറെ ഒരാൾ ഞാൻ വലിയ പോരാളിയാണ് എന്ന് കാണിക്കാൻ യുദ്ധം ചെയ്യുന്നു, ഇങ്ങനെ പല രൂപത്തിൽ ആളുകൾ യുദ്ധം ചെയ്യും, വേറെ ആളുകൾ ഗനീമത്ത് കിട്ടാൻ യുദ്ധം ചെയ്യുന്നു. ഇതിലാരാണ് അള്ളാഹുവിന്റെ റസൂലെ ശരിയായ യുദ്ധത്തിന്റെ ആൾ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ജാഹദ അൻ തകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ ഫഹുവ ഫീ സബീലില്ലാഹ്, ആര് അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകാൻ യുദ്ധം ചെയ്തുവോ അവനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഫഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക മുശ്രിക്കുകളോട്, ഹത്താ ലാ തകൂന ഫിത്ന, ഫിത്ന അവസാനിക്കുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യണം. ഫിത്ന എന്നതുകൊണ്ട് ഉദ്ദേശം ഷിർക്കാണ് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് കാണാം. ഷിർക്ക് അവസാനിക്കുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യണം. മാത്രമല്ല ദീൻ പരിപൂർണമായി അള്ളാഹുവിനാകുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യണം. എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകാനാണ് ദഅവ നടത്തുന്നത്. ഒരു കാര്യം ഇഖാമത്തു അൽ ഹുജ്ജ, ഹുജ്ജത്ത് സ്ഥാപിക്കാനാണ്. അതിനുള്ള തെളിവ് സൂറത്തു നിസാഇലെ 165-ാമത്തെ ആയത്താണ്. رسولا مبشرين ومنذرين لئلا يكون للناس على الله حجة بعد الرسل ആയത്തിന്റെ അർത്ഥം നിങ്ങൾ പിന്നെ വീട്ടിൽ പോയി പരിശോധിക്കുക, നമുക്ക് ഇത് എല്ലാം എടുത്തു തീർക്കാനുള്ളതാണ്. രണ്ട് അർറഹ്മ, സൂറത്തു നിസാ 165, രണ്ട് അർറഹ്മ കാരുണ്യമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുകളെ പറഞ്ഞയക്കുന്നത്. വലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല മിൻ അൻഫുസിഹിം, അല്ലാഹു സുബ്ഹാനഹു വതആല ഔദാര്യം ചൊരിഞ്ഞിരിക്കുന്നു ഒരു റസൂലിനെ പറഞ്ഞയച്ചതിലൂടെ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് റഹ്മത്തായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. സൂറത്തു നിസാ 165. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ബയാനു ത്വരീഖിൽ മൂസിൽ ഇലല്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹുവിലേക്ക് എത്തിക്കുന്ന വഴി എന്താണ് എന്ന് കാണിച്ചു കൊടുക്കില്ല, എങ്ങനെ ഇബാദത്ത് ചെയ്യണം അത് കാണിച്ചു കൊടുക്കാനാണ് റസൂലുകളെ പറഞ്ഞയച്ചത്. അപ്പോ നാലാമത്തേത് കഴിഞ്ഞു, അൽ ഹിക്മത്തു ഫി ഇർസാലി അർറുസുൽ, റസൂലുകളെ പറഞ്ഞയച്ചതിനു പിന്നിലുള്ള യുക്തി എന്താണ്? മനസ്സിലായില്ലേ? നാല് മസ്അലകൾ നമ്മൾ പഠിച്ചു, നാല് മസ്അലകൾ നമ്മൾ പഠിച്ചു. അൽ ഹിക്മത്തു ഫി ഇർസാലി അർറുസുൽ നാലാമത്തെ അല്ലേ? ഒന്ന് അൽ ഹിക്മത്തു ഫി ഖൽഖിൽ ജിന്നി വൽ ഇൻസ്, നാലെണ്ണം പഠിച്ചു. الخامسة أنجامة كريم أن الرسالة عمت كل أمة. يعني شو يكن على ذلك تلوار أن الرسالة عمت كل أمة. أن الرسالة رسالة برواجك تمنى عمت هذا ألكون لتوند هذا مطمع لتوند اللارد تيكمون كل أمة, എല്ലാ സമൂഹത്തിനെയും അള്ളാഹുവിന്റെ റിസാലത്ത് മൂടിയിട്ടുണ്ട്. അതായത് എല്ലാ ഉമ്മത്തിലേക്കും അള്ളാഹുവിന്റെ റിസാലത്ത് എത്തിയിട്ടുണ്ട്. ഈ ആയത്തിനുള്ള ഈ ഇത് മിക്കവാറും എല്ലാവർക്കും എളുപ്പമുള്ളതായിരിക്കും, പക്ഷെ അതിൽ എവിടെയാണ് അതിനുള്ള തെളിവ് എന്നാണ് എനിക്ക് പറഞ്ഞത്. എവിടെയാണ്, ഏത് ലഫ്ദിലാണ് അതിനുള്ള തെളിവുള്ളത്? ശരി, അതിനുള്ള തെളിവ് ആരാ പറയാ? നിങ്ങൾ എന്താ പറഞ്ഞു? നോക്കി നോക്കി, കിതാബ് തൗഹീദ് ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ റിസാലത്ത് പ്രവാചകത്വം, അവൻ എല്ലാവരും പ്രവാചകനായി നിയോഗിച്ചു എന്ന കാര്യം, അത് എല്ലാ ഉമ്മത്തിലേക്കും ഉണ്ടായിട്ടുണ്ട്.
അതെവിടുന്നാണ് നമുക്ക് മനസ്സിലാവും. വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. തയ്യബ്, അതിലെവിടെയുള്ളത്? അതിലെവിടെയാണ് തെളിവുള്ളത്? എവിടെ? എല്ലാ ഉമ്മത്തിൽ നിന്ന് എവിടെയല്ലേ? ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ പറഞ്ഞു. അതിലാണ് തെളിവുള്ളത്, ആ പദത്തിലാണ് തെളിവുള്ളത്. ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ പറഞ്ഞയച്ചു. അതിലാണ് തെളിവുള്ളത്, ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിലും നാം റസൂലിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പൊ റസൂലിനെ പറഞ്ഞയച്ചിട്ട് അവിടേക്ക് റിസാലത്ത് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഒരു ഉമ്മത്തും റിസാലത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. എല്ലാ സമുദായത്തിലേക്കും സമൂഹത്തിലേക്കും റിസാലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ അമ്മത്ത് എന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ടുണ്ട്, വിശാലമായിട്ടുണ്ട്, അല്ലെങ്കിൽ മൂടിയിട്ടുണ്ടെന്നൊക്കെ പറയും. അമ്മ എന്ന് പറഞ്ഞാൽ ആ അമ്മ പറഞ്ഞാൽ ശരിക്കും പൊതുവായത് എന്നാണ് മൊത്തത്തിൽ. ആറ് അസാദിശ, ഇത് മനസ്സിലായില്ലേ? അതിന്റെ തെളിവ് മനസ്സിലായില്ലേ? വേണമെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് ചെറിയ രൂപത്തിൽ ആ പുസ്തകത്തിലേക്ക് തന്നെ സൈഡിൽ എഴുതി വെക്കാം, കുല്ല ഉമ്മത്തിൻ. അതുപോലെ തന്നെ തൊട്ടുമേനുള്ളത് അൽ ഹിക്മത്തു ഫീ ഇർസാലി റസൂൽ. അപ്പോൾ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂൽ അനി അബ്ദുല്ലാഹ്, അനി അബ്ദുല്ലാഹ് എന്നതിന്റെ അടിയിൽ ഒരു വരട്ട് വെച്ച് അത് വേ മനസ്സിലാകും, ആ തെളിവുകൾ മനസ്സിലാകും. അശാദിശ, ആറാമത്തെ കാര്യം, അന്ന ദീൻ അൽ അംബിയാഇ വാഹിദ്. പറയുന്ന ആൾ ഇതിനുള്ള തെളിവ് പറയാണ്, അന്ന ദീൻ അൽ അംബിയാഇ വാഹിദ്, അംബിയാക്കന്മാരുടെ ദീന് ഒന്നാണ്. അതിന് മൻ? അബു അബ്ദുറഹ്മാൻ. തഫദ്ദൽ. അന്ന ദീൻ അൽ അംബിയാഇ വാഹിദ്, അംബിയാക്കന്മാരുടെ നബിമാരുടെ ദീന് ഒന്നാണ്. അതിനുള്ള തെളിവ് എവിടെ? വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. തയ്യബ്, അതിലെവിടെ ഉള്ള? എങ്ങനെ കിട്ടിയത്? വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. അഹ്സൻതും എന്ന് പറഞ്ഞ ശരിയാണ്, എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലിനെ പറഞ്ഞയച്ചിട്ട് എന്ത് പറഞ്ഞുകൊണ്ട്? അനി അബ്ദുല്ലാഹ് വെച്ച് തന്നെ വിട്ടാ, അതാണ് അവരോട് പറയാൻ പറഞ്ഞ കാര്യം. അതിനെന്ത് മനസ്സിലായി? അവരുടെയൊക്കെ ദീന് ഒന്നാണ്, എല്ലാവരുടെയും ദീന് ഒന്നാണ് എന്ന് ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം എല്ലാ ഉമ്മത്തിലേക്കും റസൂലിനെ പറഞ്ഞാൽ ഈ കാര്യം കൊണ്ട് അതെല്ലാവർക്കും ആമാണ്. മാത്രമല്ല അനേകമായത്തിൽ അള്ളാഹു സുബ്ഹാന തആല നബിമാരുടെ വാക്കുകൾ ഒരേപോലെ ഉദ്ധരിച്ചത്, യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹ് വമാ അർസൽനാ മിൻ ഖബ്ലികും റസൂലൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംബിയാ ഇഖ്വതു അല്ലാത്ത് ദീനുഹും വാഹിദ്. അംബിയാക്കന്മാരെല്ലാം ഒരു പിതാവിന്റെ മക്കളാണ്, അവരുടെ ഉമ്മമാർ വ്യത്യസ്തമാണെന്ന് മാത്രം. ദീനുഹും അഫ്ളു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഹ്സൻതും. അതും അതേപോലെ തന്നെ തെളിവാണ്, ഞാനും എനിക്ക് മുന്നേ ഉള്ള അംബിയാക്കന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൈറു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി. അതാണ് കുറച്ചുകൂടി സുനനുകൾ കണ്ട റിവായത്ത്. ഖൈറു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ അതിനുള്ള തെളിവാണ്, അംബിയാക്കന്മാരെല്ലാം പറഞ്ഞത് ഒരേ കാര്യമാണ്, അവരുടെ ദീൻ ഒന്നാണ്. ശരി, അതിന്റെ അർത്ഥം ഒരു കാര്യത്തിൽ അവർ തമ്മിൽ വ്യത്യാസമില്ല എന്നാണോ? എന്തെങ്കിലും കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവോ? ഉണ്ടാകുമോ? ശരീഅത്തിൽ അവർക്കിടയിൽ പരസ്പരം വ്യത്യാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തൻ വ മിൻഹാജ, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തൻ വ മിൻഹാജ. സൂറത്തുൽ മാഇദ 48. ലികുല്ലിൻ ജഅൽനാ മിൻകും, നിങ്ങളിൽ ഓരോരുത്തർക്കും നാം നിശ്ചയിച്ചിട്ടുണ്ട്, ശിർഅത്തൻ വ മിൻഹാജ, ഓരോ ശരീഅത്തുണ്ട്, ഓരോ വഴിയുണ്ട്, ഓരോ മനഹജുണ്ട്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലുള്ള നിസ്കാരം സ്വലാത്ത് പോലെയല്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മത്തിലുള്ള സലാത്ത്, അതല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മത്തിലുള്ള സൗം, അതുപോലെയല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലുള്ള സൗം, നോമ്പ്. അതിൽ വ്യത്യാസമുണ്ടാകും. അമലിയാത്തുകളിൽ, പ്രവർത്തന കാര്യങ്ങളിൽ
ഇബാദത്തുകളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ടാവും. പക്ഷെ അടിസ്ഥാനത്തിൽ അസ്ലിയായ കാര്യങ്ങൾ എന്തുണ്ടാവില്ല, വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. സൂറത്തു അൽമാഇദ 48. ശരി, അപ്പൊ ആറാമത്തെ മസ്അലകൾ. السابعه المساله الكبيره ഏറ്റവും വലിയ മസ്അല. ഈ വിഷയത്തിൽ ഈ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതിൽ വലിയ മസ്അല, ഏറ്റവും വലിയ പാഠം. ان عباده الله لا تحصل الا بالكفر بالطاغوت. ان عباده الله അല്ലാഹുവിനുള്ള ഇബാദത്ത് എന്നത് لا تحصل, അത് നേടാൻ കഴിയുകയില്ല അല്ലെങ്കിൽ നേടുകയില്ല. ഇല്ല ബിൽകുഫ്രി വിത്താഗൂത്ത്, താഗൂത്തിനെ നിഷേധിക്കാതെ ഒരിക്കലും അള്ളാഹുവിനുള്ള ഇബാദത്ത് ഒരാളിൽ ഉണ്ടാവുകയില്ല. ഒരാൾ അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് എടുക്കുകയാണ്, അവൻ വേറെ ഒരാൾക്ക് ഇബാദത്ത് കൊടുത്തിട്ടില്ല, പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുന്നു, ഉദാഹരണത്തിന് അവൻ പറയുന്നു പിന്നെ ആൾ ദൈവങ്ങൾ, അവരവരെ കാര്യം നോക്കിക്കോട്ടെ, അവരെ വേണമെങ്കിൽ ഒരാൾ ആരാധിച്ചാൽ അവന് വേണമെങ്കിൽ ആരാധിക്കണമെങ്കിൽ ആരാധിച്ചോട്ടെ, ഞാൻ അള്ളാഹുക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ. ദൈവം മുശ്രിക്കാൻ, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവനൊരിക്കലും ഇസ്ലാമിൽ സ്ഥാനമില്ല. ആ ഒരു തരത്തിലുള്ള മതസ്വാതന്ത്ര്യം ഇസ്ലാമിലില്ല. തോന്നിയവന് തോന്നിയ സ്വീകരിക്കാനില്ല. സ്വീകരിക്കാൻ ഇവിടെ അർഹതയുള്ളത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാമല്ലാത്ത മറ്റൊരു ദീനും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കും. അനേകം തെളിവുകൾ വന്ന വിഷയമാണ്. അതുകൊണ്ട് താഗൂത്തിനെ നിഷേധിക്കാതെ ഒരിക്കലും തൗഹീദ് ഉണ്ടാവുകയില്ല. ഇബാദത്ത് ഒരാൾ ചെയ്യുന്നുണ്ടോ അത് അള്ളാഹുക്ക് മാത്രമായിട്ടും കാര്യമില്ല, അതിനോടൊപ്പം അയാൾ താഗൂത്തുകളെ നിഷേധിക്കണം. താഗൂത്തുകളെ നിഷേധിക്കൽ എങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞതിന്റെ സിഫത്ത് എന്താണ് എന്ന് നമ്മളതിന്റെ സമയത്ത് സൂചിപ്പിച്ചിരുന്നു. ഫഫീഹി മഅന ഖൗലിഹി തആല, അതിനുള്ള തെളിവ് എന്താണ്? فمن فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى. ഈ അധ്യായത്തിൽ ഇല്ലെങ്കിൽ കൂടി നമ്മൾ വിശദീകരിച്ചാണ്. അതോടൊപ്പം ഈ മസ്അലക്ക് തെളിവായിട്ട് വേറെ ആയത്തും കൂടി പറയാൻ പറ്റും. ഈ അധ്യായത്തിലുള്ള ആയത്താണ് ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت. ഈ ആയത്തുകളൊക്കെ കാണാപ്പാടായിരിക്കണം. الثامنة, എട്ടാമത്തേത്, أن الطاغوت عام في كل ما عبد من دون الله. എട്ടാമത്തെ മസ്അല, അന്ന ത്വാഗൂത്, ത്വാഗൂത് എന്നത് ആമുൻ, അത് പൊതുവായതാണ്. ത്വാഗൂത് എന്ന പദം ഒരു പൊതുവായ പദമാണ്. ഫി കുല്ലി മാ ഉബിദ മിൻ ദൂനില്ലാഹ്, ഫി കുല്ലി എല്ലാത്തിലും, മാ ഉബിദ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ത്വാഗൂതാണ്. അതിന്റെ വിശദീകരണം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നു. ഒരാൾ അത് തൃപ്തിപ്പെട്ടാൽ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ എന്നുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ നമ്മൾ എടുത്തിരുന്നു. ഇനി അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. താഗൂത്ത് എന്നത് എല്ലാത്തിലും ആമാണ്. അള്ളാഹുവിന് പുറമെ ഏതൊക്കെ ഇബാദത്ത് ചെയ്യപ്പെട്ടോ അതൊക്കെ താഗൂത്തുകളാണ്, അതൊക്കെ താഗൂത്തുകളാണ്. അവയിലൊക്കെ ഒരാൾ അവിശ്വസിക്കേണ്ടതുണ്ട്. ശരി, ഇൻഷാ അള്ളാ നമസ്കാരത്തിന് ശേഷം നമുക്ക് ബാക്കിയെടുക്കാം. سبحانك اللهم وبحمدك.